ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു. അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയനാടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവൃത്തികളിൽ നിന്ന കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായി ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തെക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയിട്ട സമ്മാനത്തെ അതിശയിക്കയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. ഫോഷൻ കാരുണ്യരഹിതനും നിന്നകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേടുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെക്കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വർദ്ധിയെയും കുറിച്ച് ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന് മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വചസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായിത്തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്. അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായിത്തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകില്ല. ചെറിയ കാര്യങ്ങളിൽ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. വേശികളുമായി ഇടപഴകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്. നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപമാവുകയില്ലെങ്കിൽ അത് വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. ക്രമേണ അവൻ നിന്നെ വെറുക്കും. കേട്ട കാര്യം നിന്നോടുത്ത് മരിക്കട്ടെ. ധൈര്യമായിരിക്കുക. നീ പൊട്ടിത്തെറിക്കയില്ല. രഹസ്യം കേട്ട വിഡ്ഢി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും. തുളഞ്ഞുകയറിയ അസ്ത്രം പോലെയാണ് ഫോഷന്റെ ഉള്ളിൽ രഹസ്യം. കേട്ട കാര്യ സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക. അവൻ അത് ചെയ്തിട്ടില്ലായിരിക്കാം. ചെയ്താൽ തന്നെ മേലങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക. അവൻ അത് പറഞ്ഞിട്ടില്ലായിരിക്കാം. പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കുക. അത് മിഥ്യാപവാദമായിരിക്കും. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്, ആർക്കും തെറ്റുപറ്റാം. നാവ് കൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക. അത്യുന്നതന്റെ നിയമം നിറവേറ്റാൻ ഇടം നൽകുക. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. ജ്ഞാനത്തിന്റെ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല. പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യവുമുണ്ട്. ജ്ഞാനമില്ലാത്തത് കൊണ്ട് മാത്രം പോഷനായിരിക്കുന്നതിനുമുണ്ട്. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്. തൻകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട്. ശിരസ് നമിച്ച് വിലപിച്ച് നടക്കുന്നവരുണ്ട്. അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ്. അവൻ മുഖം മറച്ചൊന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും. അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്. മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റു പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ശണ്ഠനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്. അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നത് കൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും ഫോഷനും സമയം നോട്ടമില്ല. അമിതഭാഷി നിന്ദ്യനാണ്. തള്ളിക്കയറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം നിർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്. ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്. താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുണ്ട്. ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു. ഫോഷന്റെ ഉപചാരം വ്യർത്ഥമാണ്. ഫോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല. അവന്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ്. അവൻ അല്പം നൽകുകയും അധികം വീം പിടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്നിനാണ്. ഫോഷൻ പറയും, എനിക്ക് സ്നേഹിതന്മാരുമില്ല, സ്നേഹിതന്മാരാരുമില്ല. എന്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നവൻ. എത്രയോ പേരവനെ പരിഹസിക്കും. അതും എത്ര പ്രാവശ്യം. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത്. ദുഷ്ടൻ അതിവേഗം നിലംപതിക്കുന്നു. അജ്ഞരുടെ അതരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യൻ. പോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു. അവസരോചിതമല്ല അവന്റെ വാക്ക്. ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം. വിശ്രമവേളയിൽ മനസാക്ഷി അവനെ അലട്ടുന്നില്ല. അവമാന ഭീതിയാൽ നശിക്കുന്നവരുണ്ട്. ഫോഷന്റെ വാക്ക് ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുമുണ്ട്. മിഥ്യാഭിമാന നിമിത്ത സ്നേഹിതന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു. നുണ വികൃതമായ കറയാണ്. അജ്ഞന്റെ അധരത്തിൽ അത് എപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. രണ്ടുപേരുടെയും വിധി നാശം തന്നെ. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു. അവമാനം അവനെ അനുധാവനം ചെയ്യും. ബുദ്ധിപൂർവമായ സംസാര ഉത്കർഷത്തിന് നിദാനം. വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും. മണ്ണിലധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും. പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവന്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു. വായിൽ തിരികിയ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാകുന്നു. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്തു പ്രയോജനം? സ്വന്തം ഭോഷത്വം മറച്ചു വെക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വെക്കുന്നതിനേക്കാൾ ഭേദമാണ്. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രിതമായ ജീവിത സാരഥ്യത്തിനേക്കാൾ ഭേദം. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘന ഇരുവായ്ത്തല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങിയില്ല. ഭീകരതയും അക്രമവും ദാനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായിത്തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകിയില്ല. ശാസന വെറുക്കുന്നവൻ പാപിയുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ജണനാര് കൂട്ടിവെച്ചതുപോലെയാണ്. അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്ത്രാതാവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവിന്റെയുമായ കർത്താവേ, എന്റെ ദൃഷ്ടികൾ ഔദ്ധ്യം നിറഞ്ഞതാകരുത്. അതമവികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാമിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവീൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശബദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരുതരം ശബദമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. അസഭ്യഭാഷണം ശീലിക്കരുത്. അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിട്ടിയാകും. ജനിക്കാതിരുന്നെങ്കിൽ ഇന്ന് നീ അപ്പോൾ ആശിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ അതടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. ജ്ഞാനത്തിന്റെ വാക്കുകൾ ജ്ഞാനത്തിന്റെ പുകഴ്ചയാണ്. തന്റെ ജനത്തിന്റെ മധ്യത്തിൽ ഞാന് മഹത്വം ആർജിക്കുന്നു. അത്തിന്നതന്റെ സഭയിൽ അവൾ വായി തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിന്റെ മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്തിന്നതന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽ മഞ്ഞു പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എന്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമ സങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിന്റെ സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എന്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രായേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലെബാനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിവുമരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്ങം പോലെ സുഗന്ധതൈലം പോലെ ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുമ്പശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തിരിക്കം എന്നിവ പോലെ ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേല മരം പോലെ ഞാൻ ശാഖ വീശുന്നു. എന്റെ ശാഖകൾ മഹത്വം മനോഹാരിതയും നിറഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ എന്റെ മുകുളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എന്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമർത്ഥ ഫലങ്ങളായി പരിണമിക്കുന്നു. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പീശോൻ നദി പോലെയും ആദ്യ ഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. ദൈവമേ സുതനയ്ക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമാർ.
പിതാവിനും പുത്രനും പരിശുദ്ധരും നല്ല സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ആത്മീയ കൂട്ടായ്മയുടെ ഈ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ ദിനം പ്രത്യേകിച്ച് പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥയിലൊക്കെ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ കൂടുന്ന ഈ ദിനം വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടി കർത്തൃ സന്നിധിയിൽ നമ്മുടെ ശിരസുകളെ നമിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ അവന്റെ മുമ്പാകെ പകരുവാനും നമുക്ക് നമ്മുടെ ഒരുക്കി തന്ന ആയുസിനെയും ആരോഗ്യത്തെയും അവർക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവസന്നിധിയിലായിരിക്കാൻ ലഭ്യമാകുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ഒരുക്കി തരുന്ന ദാനമാണ്. ഈ നിമിഷം നമ്മുടെ ആത്മീയ ജീവിതത്തെ, അത് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും നമ്മുടെ ഹൃദ്യമായ ജീവിതത്തിന് ശക്തി പകരും ഊർജം പകരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഇരുന്നുകൊണ്ട് അനുകീരിതമായി കൂട്ടായ്മയിൽ ആത്മാർത്ഥമായി പങ്കുചേരുവാൻ ദൈവമേ അവിടുത്തെ ആത്മാവ് നമ്മളെ തുടരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മെ കൂട്ടി വരുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന്റെ നേതൃത്വം നൽകി ചില പിതാക്കന്മാരെ വളരെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും ഈ ധന്യവാർന്ന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ദൈവമക്കളെ വീണ്ടും ദൈവകരങ്ങളിലെ സമർപ്പിക്കുകയും ഈ ശുശ്രൂഷ ആത്മീയ ജീവിതത്തിന് കൂടുതൽ കരുത്താകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനയില് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഭാഗമായി നമ്മളൊക്കെ വളരെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പി സി ജോർജസിന്റെ സാന്നിധ്യവും ഇന്നത്തെ ശുശ്രൂഷയിലുണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട അച്ഛനെയും നമ്മൾ വളരെ സ്നേഹ അതോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും, അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ പാട്ട്, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്നുള്ള പഴയ.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, യേശുവേ എൻ ദൈവമേ നീ എന്നും അറിയാം.
തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ആവിലവാൻ ആര്യെന്ന് പറയാൻ പരിശുദ്ധൻ 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 വരങ്ങൾ ശ്രീമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കന ചെയ്യണമേ, ദൈവമേ നിനക്ക് നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, കൃപറിഞ്ഞവരിയമേ നിനക്ക് സമാധാനം. ജനമായ താഴ്ച വാഴ്ത്തപ്പെട്ടവനാകുന്നു.
ആശ്വസിപ്പിച്ചവരായ അനുഗ്രഹമുള്ളവരും എല്ലാ വിശ്വാസമുള്ളവരുമായ ദൈവമേ, ഈ നാവോടെ സാദൃശ്യത്തെ വിശ്വസിക്കാൻ പാടുമേ. നിന്റെ പരിശുദ്ധ ഹലോ കേക്കാമോ?
കേക്കാം.
ബാധിക്കുമോ തന്റെ വിശുദ്ധ ഹൃദയ ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായ ദൈവമേ, അനുഗ്രഹമുള്ളവരും എല്ലാ ആശ്വാസം നൽകുന്നവനുമായ ദൈവമേ, ഇതാവളുടെ സാദൃശ്യ വിശുദ്ധയന്മാരുടെ മേൽ നിന്റെ പരിശുദ്ധ ഹൃദയ അവസിപ്പിച്ച് ഈ നേരത്ത് നിന്റെ തിരുവൻഭാഗ പ്രാർത്ഥിപ്പാൻ നിൽക്കുന്നവരായ ഞങ്ങളെ യോഗ്യതാക്കിയേക്കണമേ. പിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന മനസ്സിനെ സ്നേഹമുള്ളവരായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ വിശുദ്ധ ഹൃദയയുടെ കൃപ ഞങ്ങൾക്ക് നീയെ പറഞ്ഞയച്ച് അവനാൽ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സകല മനസ്സുകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ആത്മീയ മുറപ്രകാരം നടന്നുകൊണ്ട് ആത്മീയ നടപടികളിലേക്ക് തിരിയുകയാകണമേ. ശരീരത്തിന്റെ മുഖങ്ങളെ ഞങ്ങളിൽ നിന്ന് നിർവീര്യമാകാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും വിശുദ്ധിയിലും നീതിയിലും നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. പ്രാവും പുത്രനും പൈതൃകമായുള്ളവേ, സ്തുതിയും ബഹുമാനവും നിനക്ക് യോഗ്യമാകുന്നു. അത് ഇപ്പോഴും എല്ലായ്പ്പോഴും നയിക്കാൻ തന്നെ. ആമീൻ.
ദൈവത്തിന്റെ ഉന്നതൊരു നാമത്തിന് പാലിക്കട്ടെ. ഒന്നിയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സാധാരണ ദിനങ്ങളിൽ കൂടി നമ്മുടെ ഏറ്റവും സന്തോഷകരമായ ദിനങ്ങളിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോഴെന്നുള്ള നമുക്കറിയാം. നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം ഈ ലോകം ഒക്കെയും, പ്രത്യേകിച്ച് പരിശുദ്ധ സഭയും അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ബോധങ്ങളെയൊക്കെ ആരാധനയിൽ കൂടി, പ്രാർത്ഥനയിൽ കൂടി, പ്രത്യേകിച്ച് ആരാധനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ചിന്തിക്കേണ്ട കോണം ലഭ്യമാകുന്ന വിഷയങ്ങളിൽ കൂടിയൊക്കെ നമ്മുടെ ബോധങ്ങളെ ആ സ്ഥലങ്ങളിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സഭ കേന്ദ്രീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്ക മുഴുവൻ ഏറ്റവും സന്തോഷത്തോടുകൂടി താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കുന്ന ദിനങ്ങളുമാണ്. നാളെ എല്ലാവരും, അമേരിക്കയിലുള്ള എല്ലാ മനുഷ്യരും താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കുകയാണ്. ഈ ദിനങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ദിനങ്ങളായിട്ട് രാജ്യമെമ്പാടും ലോകമെമ്പാടും നമ്മൾ കാണുന്നു. നമുക്കറിയാം, നമുക്കറിയാം വേദപുസ്തകത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ള ദൈവത്തോടുള്ള ഒരു ബന്ധത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം നമ്മൾ നന്മകളെ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതി അർപ്പിക്കുക എന്നുള്ളതാണ്. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ നന്ദിയുടെ പ്രകടനം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഹാബെയിലിന്റെ കാഴ്ചയും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മനുഷ്യന് ദൈവത്തോടുള്ള ആ ഒരു സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളം ആ താങ്ക്സ് അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്ന വലിയ ഒരു തലങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ശരിക്കും അവിടെയാണ് നന്ദി ഒരു വിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ ദൈവിക വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വലിയൊരു ആത്മീക പരിശുദ്ധാത്മാവിന്റെ ഒരു നൽവരമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. എല്ലാവർക്കും അത് പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല. ആരെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ഒരു നന്മ ചെയ്യുമ്പോൾ, നന്മ ചെയ്യുന്നവർക്ക് നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ നൽവരമുണ്ട്. ആ നൽവരത്തെ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ആ നന്ദി ഉള്ളിൽ നിന്നുണ്ടാവുകയും ആ നന്ദിയിൽ കൂടി ഉള്ള ആ നന്ദി മഹത്വമായി ആരാധനയായി ദൈവമുമ്പാകുകയും, അല്ലെങ്കിൽ നമുക്ക് മൺമറഞ്ഞു പോയി നമ്മൾ ആളുകളിൽ നമുക്ക് പരിവസിപ്പിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. നമ്മൾ നൂറാം സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരികയും അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുകയും. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് നമ്മൾ വായിച്ചത്. അവന്റെ നാമധേയത്തില് അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരികയും. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധരായ പൗലോസ്ലീഹ കൊലോസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും അവന്റെ നാമത്തെ തമ്മിൽ പഠിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രവും പറഞ്ഞുകൊണ്ടിരിക്കും. പൗരസ്ത്രീക നമ്മളെ ഓർപ്പിക്കുകയാണ്, വേദോത്സവത്തിൽ എവിടെ നോക്കിയാലും ദൈവമായുള്ള മനുഷ്യന്റെ നന്ദി പ്രകടനം. അതുപോലെ തന്നെ നമുക്ക് നന്മ ചെയ്തിട്ടുള്ളവരെ സ്നേഹത്തോടെ നമ്മളോട് ഓർക്കത്തക്കോണം ഉള്ള ഒരു ബോധങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു. ഇന്ന് മനുഷ്യൻ ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ നന്ദിയില്ലായ്മ. ഈ നമുക്കറിയാം, ചെറിയ ചെറിയ കാര്യങ്ങളില് വാക്കുകളിലോ പ്രവർത്തികളിലോ അലോസരം ഉണ്ടാകുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ കൊല്ലുവാനും അല്ലെങ്കിൽ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ കൊട്ട കളയുവാനും ഒക്കെ ഇന്ന് സമൂഹം കാണിക്കുന്ന തെറ്റായ വിഗ്രഹതകളൊക്കെ തീർച്ചയായിട്ടും ഈ നന്ദി ഇല്ലായ്മയുടെ അല്ലെങ്കിൽ നന്ദി ശൂന്യതയുടെ ഏറ്റവും ദയനീയ ഭാവമാണ് കാണിക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒരു നന്ദിയില്ലാത്ത സമൂഹമായിട്ടാണ് ഇന്ന് പല സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആണിലൊരിക്കലെങ്കിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ രാജ്യത്തിന്റെ ഫോളെന്ന് വേണം നമുക്ക് പറയാം, ആ ഫോളിലേക്ക് നമ്മെ നയിക്കുന്ന ഈ താങ്ക്സ്ഗിവിംഗ്, അത് ദൈവത്തോടും അല്ലെങ്കിൽ സഹജീവികളോടും അവർ നമുക്ക് ചെയ്ത നന്മകളെ കൃത്യമായി ഒന്ന് ഓർക്കുവാനും അതൊരു സ്നേഹമായി ആരാധനയായി പ്രാർത്ഥനയായി സമർപ്പിക്കുവാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ക്രിസ്ത്യ ജീവിതം അർത്ഥവത്തായി തീരുന്നത്, അടിസ്ഥാനപൂർണമായി തീരുന്നത്. എല്ലാവർക്കും ആമുഖമായിട്ട് താങ്ക്സ്ഗിവിംഗിന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ 3-ാം തീയതി അടുത്ത ആഴ്ച പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ള ഒരു കാര്യം, പത്തനാപുരം ദേറായിലെ താമസ സ്ഥലത്തിനായി ഈ ലോകത്തു നിന്ന് യാത്രയായ തോമസ് മാർദ്ദീവനാഥ് പത്രാപോലിതയുടെ 48-ാം ഓർമ്മയാണ്. അനുഗ്രഹീതമായ ഒരു സന്യാസി സമൂഹത്തിന്റെ കൂട്ടായ്മ വാർത്തെടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹം കാണിച്ച ത്യാഗോത്സവമായ ജീവിത ശൈലികളൊക്കെ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പലർക്കും അത് സാംസ്കീകരിച്ചിട്ടുള്ളതാണ്. ആ പിതാവിനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രത്യേക ഇൻട്രഡക്ഷന്റെ പരിചയപ്പെടുത്തലിന്റെ ഒന്നും ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട PC ജോർജച്ചനാണ്. തീർച്ചയായിട്ടും വല്ലപ്പോഴും ഒക്കെ അച്ഛന്റെ പേര് കേൾക്കുകയും അച്ഛന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഒക്കെ പറ്റുന്നത് ഒരു അനുഗ്രഹമായിട്ട് നമുക്കറിയാം. ഏത് സമയത്ത് അച്ഛനൊരു ആശയമായിട്ട് വന്നാലും ആശയത്തിനൊരാഴവും ഒരു പുതുമയും അതുപോലെ തന്നെ അനേകം ആഴമായി ഗ്രഹിക്കത്തക്കവണ്ണം ആശയങ്ങളുടെ ഒരു വലിയ ഒരു തലം തന്നെയുണ്ട് അച്ഛന്റെ വാക്കുകളിലും ചിന്തകളിലും ഒക്കെ. അച്ഛന് എല്ലാ ആഴ്ചയിലും ഈ ശുശ്രൂഷ സംബന്ധിക്കണം ആഗ്രഹം ഉണ്ടെങ്കിലും ഒരുപാട് തിരക്കുകളും ഒക്കെ അച്ഛന് ഈടായിട്ടുള്ളത് കൊണ്ട് എപ്പോഴും സാധിക്കാറില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ അച്ഛനെ ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടല്ലെങ്കിലും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ മടിയും കൂടാതെ അച്ഛന് സന്തോഷത്തോടെ സംബന്ധിക്കുകയും ഇന്ന് ഈ പ്രാർത്ഥനയിൽ അച്ഛനെ സംബന്ധിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട PC ജോർജച്ചനെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിൽ ഒരു ഗീതം ആലപിക്കും, അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ ധ്യാനം പ്രവർത്തിക്കുന്നതായി.
153-ാമത്തെ ഗീതം ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചൻ നേ തന്റെ പുത്രനേ തന്നുരേക്ഷിച്ചു നീ in my
അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏറെ നാളുകൾക്ക് ശേഷം നന്ദിയോടെ ദൈവസന്നിധിയിൽ വീണ്ടും ഒരുമിച്ച് കൂടുവാൻ ദൈവം അവസരം ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ശുശ്രൂഷയിൽ എപ്പോഴും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ജീവിതത്തിന്റെ തിരക്കുകളായതുകൊണ്ട് അങ്ങനെ സാധിക്കാതെ വരുന്നു. പോലീഹ പറഞ്ഞ പോലെ വിവാഹം കഴിക്കാത്തവൻ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ച് ദൈവത്തിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിച്ചവൻ കുടുംബത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞപോലെ എപ്പോഴും ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ ഉച്ചരിപ്പാൻ താല്പര്യമാണ്. പക്ഷെ ജീവിത സാഹചര്യങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. അതെല്ലാം ദൈവത്തിന്റെ നിശ്ചയവും ഹിതവുമായിട്ട് ചിന്തിക്കുന്നു, ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് കാണുന്നു. ഞാൻ എപ്പോഴും അങ്ങ് പ്രസംഗിക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. കാരണം നല്ല പ്രസംഗങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങൾ അതുകൊണ്ട് ധാരാളം ഉണ്ടായി. ഇടയ്ക്കിടയ്ക്ക് എന്റെ പ്രസംഗം വരുമ്പോൾ നിങ്ങൾക്ക് വലിയ മുഷിപ്പില്ലാതെ പോകാനായിട്ട് സാധിക്കും. അതെല്ലാം ദൈവത്തിന്റെ, എല്ലാം എന്തായിരുന്നാലും അത് ദൈവത്തിന്റെ നിശ്ചയം, ഹിതം, ദൈവത്തിന്റെ അനുഗ്രഹം ആയിട്ട് സന്തോഷത്തോടെ കൂടിയിരിക്കാൻ ദൈവനിക്ക് നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട രാജേഷൻ സൂചിപ്പിച്ച ആമുഖ വാക്കുകളോട് ചേർന്ന് ചില കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ കർത്താവിന്റെ പിതാവുമായ യേശു ക്രിസ്തുവിന്റെ ജന്മപ്പെരുന്നാളിലേക്ക് കടക്കുവാൻ, അതിന്റെ ഫാസ്റ്റിംഗിലേക്ക് കടക്കാനായിട്ട് പോകും. 25 ദിവസം മുമ്പ് നോക്കാൻ പോവാം. അതിനു മുമ്പായിട്ടൊരു ഫീസ്റ്റ് നമ്മൾ കഴിക്കാൻ പോകുന്നു, അത് താങ്ക്സ് ഗിവിംഗ് ഫീസ്റ്റ്. അത് നാളെ നമ്മൾ കഴിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയോടെ ഇരിപ്പാണ്ടൊക്കെയാണ്. ഒരു ദിവസം ഇവിടെ വേർതിരിക്കപ്പെട്ടതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിവസം വേർതിരിക്കപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയോടെ ഇരിപ്പാനായിട്ട് ഉള്ള സാഹചര്യം നമുക്ക് ഉണ്ടായതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. താങ്ക്സ് ഗിവിങ്ങിനെ പറ്റി തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ ചില വാക്യങ്ങളൊക്കെ പറഞ്ഞു. അതിനോട് ചേർന്ന് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ള ഒരു ആശയം മാത്രമാണ് ഇന്നും പങ്കുവെക്കാനായിട്ട് ഓർമ്മപ്പെടുന്നത്. അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. താങ്ക്സ് ഗിവിങ് 1621 ആരംഭിക്കുന്നത്. ഇവിടെ പിൽഗ്രിംസ് വരുന്നു. അവര് ഏകദേശം 50 പേരുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. അവരും 90 പേരുള്ള വാംപനാവ് ഇന്ത്യൻസും കൂടി ചേർന്നാണ് ആദ്യത്തെ താങ്ക്സ് ഗിവിങ് 1621 ആഘോഷിച്ചു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. പിന്നീട് ഒരു 200 വർഷത്തിന് ശേഷമാണ് ഈ ഒരു നാഷണൽ ഹോളിഡേ ആയിട്ട് എബ്രഹാം ലിങ്കൺ 1863 മേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ മേരി ഹാഡ് എ ലിറ്റിൽ ലാംബ് എന്നുള്ള ക്ലാസിക് സോങ് എഴുതിയ സാറ ജോസഫ ഹേൽ അവരുടെ നിരന്തരമായ അവരാണ് സത്യത്തിൽ പ്രസിഡന്റ് അബ്രഹാം ലിങ്കണെ അത് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഏകദേശം 17 വർഷത്തെ ഉത്സാഹത്തിന് ശേഷമാണ് അത് 1863 നാഷണൽ ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചത് എന്ന് വായിച്ചറിയാനായിട്ട് സാധിച്ചു. ഞാനിത് ഈ താങ്ക്സ് ഗിവിംഗ് ആയിട്ട് അറിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളോട് ആദ്യമേ ആമുഖമായിട്ട് പങ്കുവയ്ക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഈ ആദ്യത്തെ താങ്ക്സ് ഗിവിംഗിൽ നോ ടർക്കി ഓൺ ദ മെനു അറ്റ് ദ ഫസ്റ്റ് താങ്ക്സ് ഗിവിംഗ് എന്നാണ് ചരിത്രം പറയുന്നത്. അന്ന് ഡിയറും ഡക്സും ഗീസും ഓസ്റ്റേഴ്സും ലോബ്സ്റ്ററും ഈലും ഫിഷും ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് ടർക്കി താങ്ക്സ് ഗിവിംഗിന്റെ ഒരു വിഭവമായിട്ട് വരുന്നത്. വേറെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, താങ്ക്സ് ഗിവിംഗ് വാസ് ഓൾമോസ്റ്റ് എ ഫാസ്റ്റ് നോട്ട് എ ഫീസ്റ്റ്. സത്യത്തിൽ അവര് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി അത് ചെയ്യാനായിട്ടായിരുന്നു. പിന്നെ ആദിമകാലത്തെ നേറ്റീവ് ഇന്ത്യൻസുമായിട്ടുള്ള അവരുടെ സഹകരണം കൊണ്ടാണ് നമ്മൾ ലക്കി ആയതുകൊണ്ട് പിന്നീട് അത് ഫീസ്റ്റ് ആയിട്ട് മാറി. ഇപ്പം വേറെ മറിച്ച് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ നാളെ ഫാസ്റ്റിംഗ് എടുക്കേണ്ടി വന്നേനെ. ഒന്നാമതേ സഭാ കാര്യങ്ങളെ മുഴുവൻ ഫാസ്റ്റിംഗ്. എന്റെ കൂട്ടത്തിൽ നാഷണൽ ഡേ വരും, നാഷണൽ ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ വന്നുകൊണ്ട് ഫാസ്റ്റിംഗ് ആകാതിരിക്കാൻ തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടായി. സത്യത്തിൽ അത് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു താല്പര്യമായിരുന്നു ഈ പിൽഗ്രിംസിന്റെ സെറ്റിലേഴ്സിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് വായിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ പിന്നെ പ്രസിഡൻഷ്യൽ പാർഡൺ ഓഫ് എ ടർക്കി ഉണ്ട്. ഇത്രയും ലക്ഷക്കണക്കിന് ടർക്കികളെ കൊല്ലുന്നത് കൊണ്ട് നമ്മുടെ പ്രസിഡന്റ് പാർഡൺ ചോദിക്കുന്നതായ ഒരു ഒരു സെറിമണി ആയിട്ട് തന്നെ അതുണ്ട്. അത് അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വെക്കുന്നു എന്നുള്ളതേ ഉള്ളു. അങ്ങനെയുള്ള ധാരാളം വളരെ ഹിസ്റ്റോറിക്കായിട്ടുള്ള, ചിലപ്പോൾ ഫണ്ണായിട്ട് നമുക്ക് തോന്നാവുന്ന ധാരാളം കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൂടാതെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന് സത്യത്തിൽ ടർക്കിയെ നാഷണൽ ബേഡാക്കി തീർക്കണമെന്നായിരുന്നു, ഈഗിളിനെ അല്ല എന്നുള്ള ഒരു സൂചന വായിച്ചറിയാനായിട്ട് സാധിച്ചു. മറ്റൊന്ന് പറയുന്നത് അമേരിക്കൻസ് ഈറ്റ് 46 മില്യൺ ടർക്കീസ് ഈച്ച് താങ്ക്സ് ഗിവിംഗ് എന്ന, അത് ഇച്ചിരി പഴയ കണക്കാണ്, ഇപ്പൊ ഇച്ചിരി കൂടി കാണുമായിരിക്കും അവർ. പക്ഷെ അതുകൂടാതെ നീലാംസ്ട്രോങ്ങും ആൽബിനും ഒക്കെ അവരുടെ ഫസ്റ്റ് മീൽ ഇൻ സ്പേസ് ആഫ്റ്റർ വർക്കിംഗ് ഓൺ ദി മൂൺ വാസ് ഫോയിൽ പാക്കറ്റ്സ് വിത്ത് റോസ്റ്റഡ് ടർക്കി എന്നുള്ളതും ഇങ്ങനെ അറിയാനായിട്ട് സാധിച്ചു. പിന്നീട് കാലിഫോർണിയക്കാർക്ക് സന്തോഷിക്കാൻ, നിങ്ങൾ വലിയൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് കാലിഫോർണിയൻസ് കൺസ്യൂം ദ മോസ്റ്റ് ടർക്കി ഇൻ യു എസ് ഓൺ താങ്ക്സ് ഗിവിംഗ് ഡേ എന്നൊരു കണക്കുണ്ട്. അത് അങ്ങനെയുള്ള ചില അത്ഭുതകരമായ, അല്ലെങ്കിൽ നമുക്ക് കൗതുകകരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ താങ്ക്സ് ഗിവിംഗ് ഡേയുടെ ഒരു ഒരു പ്രാവശ്യം കൂടെ ഇതിനെപ്പറ്റി ഒന്ന് ഓർത്ത് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വിഷയം. അതിന് ചില വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നു. 19 മുതലുള്ള വാക്യങ്ങൾ, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനും എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുകയും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാത്തിനു വേണ്ടിയും എല്ലായ്പ്പോഴും, അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച, നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളുണ്ടാകും. എന്റെ ജീവിതത്തിലും പല സാഹചര്യങ്ങൾ ഉണ്ടായി, ഉണ്ടാകുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇനിയും ഉണ്ടാകും. അപ്പൊ അതെല്ലാം എല്ലായ്പ്പോഴും ഏത് സാഹചര്യമാണെങ്കിലും, ഇൻ എവറിത്തിങ് ആൻഡ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്, അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. ദൈവസന്നിധിയിൽ നന്ദിയോടെ ആയിരിക്കാൻ തക്കവണ്ണം എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിലും നമ്മൾ ആയിരിക്കണമെന്നുള്ളത്. അതിനുവേണ്ടി ഒരു വാക്യം കൂടി ഒന്ന് വായിക്കുകയാണ് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി. ഇപ്പൊ ഞാൻ വായിച്ചത് എഫേഷ്യൻസ് ചാപ്റ്റർ നമ്പർ 5:19-20 ആയിരുന്നു. ഇനിയും അതോട് ചേർന്ന് തന്നെ വരുന്നൊരു വാക്യമാണ് 1 തെസ്സലോനിയൻസ് 5:18. 1 തെസ്സലോനിയർ 5:18 വായിക്കുന്നു, ഇൻ എവറിത്തിങ് ഗിവ് താങ്ക്സ് ഫോർ ദിസ് ഈസ് ദി വിൽ ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ യു. മുമ്പേ വായിച്ച അതേപോലെ തന്നെ ഉള്ളൊരു വാക്യമാണ്, എല്ലാത്തിനും
സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി അതിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട്. എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറയുന്നത് കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെ ഒക്കെ നടുവിലും സന്തോഷിക്കാനാ പറയുന്നത്. അതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഇടപെടാതെ അൺസീസിങ് പ്രയർ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. എല്ലാത്തിനും സ്തോത്രം ചെയ്യും, സകലത്തിനും സ്തോത്രം ചെയ്യും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്യം കൂടി ഞാനത് പറയാൻ ഉദ്ദേശിച്ചല്ലെങ്കിലും എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് അതും കൂടെ ഒന്ന് നമുക്കൊന്ന് വായിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഫിലിപ്പി ലേഖനം 4:6 പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് അനേകര് നാളെ നന്ദി കരയേറ്റേണ്ട ദിവസമായിട്ടൊക്കെ വേർതിരിച്ചിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ എന്തിനെ ഓർത്ത് നന്ദി അർപ്പിക്കും? നമുക്ക് ഭയങ്കര ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെയാണ് എന്ന് ചിന്തിക്കുന്ന ഓരോ ജീവിതത്തിന്റെ കഠിനമായ വേദനകളിലൂടെ, ആശങ്കകളിലൂടെ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരും കാണാം. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വാക്യം ഒരുക്കിയിരിക്കുന്നു. ഫിലിപ്പി ലേഖനം 4:6. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത്. സാധാരണ നമ്മൾ കിട്ടിക്കഴിയുമ്പോഴാണ് നന്ദി പറയുക, താങ്ക് യു എന്ന് പറയുന്നത് കിട്ടിക്കഴിയുമ്പോഴാണ്. പക്ഷേ അങ്ങോട്ട് സപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം തന്നെ നന്ദിയോട് കൂടി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടി എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് രണ്ടർത്ഥത്തിലും ഉണ്ട്. ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുമ്പോൾ തന്നെ നന്ദിയുള്ളവരായിരിക്കണം. അവരോട് ചേർന്ന് വരുന്ന കാര്യം നിങ്ങളുടെ യാചനകൾ, നല്ല യാചന സുറിയാനി പിതാക്കന്മാർ പഠിപ്പിക്കുന്നതാ, നിങ്ങളുടെ നല്ല യാചനകൾ, കർത്താവ് ഞങ്ങളുടെ നല്ല യാചനകൾക്ക് മറുപടി ആവശ്യമുള്ളത്. നമുക്ക് അത്യാവശ്യമുണ്ട്, ആവശ്യമുണ്ട്, അനാവശ്യമുണ്ടല്ലോ. അതിൽ അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ ദൈവം സാധിച്ചു തരും. ആവശ്യങ്ങളൊക്കെ ചിലപ്പോൾ ഇച്ചിരി താമസമൊക്കെ കാണുമായിരിക്കും. അത്യാവശ്യങ്ങള് പെട്ടെന്ന് പെട്ടെന്ന് തരുമെന്ന് എന്റെ ഒരു ചിന്ത അതല്ല. താമസിച്ച് വെയിറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. ഫിലിപ്പി ലേഖനം 4:6 പറയും. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളോ ഇൻ എവറിഥിങ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ് ഗിവ് താങ്ക്സ്. എല്ലാത്തിലും എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി അർപ്പിക്കണമെന്നുള്ളതാണ്. അങ്ങനെ എല്ലാത്തിലും എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി അർപ്പിച്ച കുറച്ചുപേരെ തിരുവചനത്തിൽ നമ്മളൊന്ന് കാണുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ദാവീദിനെയാണ്. അത് 2 Samuel 22 അദ്ദേഹം ദൈവത്തിനൊരു നന്ദി ചൊല്ലുന്നുണ്ട്. 2 Samuel 22 അതിന്റെ ആ അതിൽ നിന്ന് വാക്യങ്ങളൊന്നും വായിക്കണ്ട, അതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് ആരെങ്കിലും എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാൽ മതി. ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി. സെക്കൻഡ് സാമുവൽ ചാപ്റ്റർ നമ്പർ 22 എന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതിയേക്കുന്നു. ഒന്നാം വാക്യം, യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ആ സംഗീതം പാടി ദൈവത്തിന് സ്തോത്രം ചൊല്ലുക, സ്തോത്ര സങ്കീർത്തനമാണ്. സെക്കൻഡ് സാമുവൽ ചാപ്റ്റർ നമ്പർ 22 നമ്മൾ കാണുന്ന സ്തോത്ര സങ്കീർത്തനമാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ വായിക്കുന്ന 18 സങ്കീർത്തനം അതുതന്നെയാണ്. 18 സങ്കീർത്തനം അതിനകത്ത് വാക്യപ്രതിവാക്യമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിമാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഈ സെക്കൻഡ് സാമൽ ചാപ്റ്റർ 22 തന്നെയാണ് 18 സങ്കീർത്തനവും. അതിനകത്ത് നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷനിലും വായിച്ചു തുടങ്ങുന്നത് ഇത് തന്നെയാണ്. 18 സങ്കീർത്തനത്തിന്റെ തുടക്കം എങ്ങനെയാണ് ഹെഡിങ് എഴുതിയേക്കുന്നത്? സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവന് സംഗീതവാക്യങ്ങൾ യഹോവയ്ക്ക് പാടി. അറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ അനേക വൈതരണികളിലൂടെ പ്രയാസങ്ങളിലൂടെ പോയ ആളാണ്. അപ്പോ ദാവീദ് ശൗലിൽ നിന്നും സ്വന്തം മകനായ അബ്ശാലോമിൽ നിന്നും അങ്ങനെ ധാരാളം പേരിൽ നിന്ന് ദുഃഖങ്ങളും പീഡനങ്ങളും അനുഭവിച്ച് പലപ്പോഴും അദ്ദേഹം സ്വന്തമായിട്ട് പരിചയപ്പെടുത്തുന്നത് പോലും ഈ ചത്ത നായെ പോലെയുള്ള, ഈ ചെള്ളിനെ പോലെയുള്ള, ഈ ചത്ത നായെ പോലെയുള്ള, അത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ, നിന്ദകളിലൂടെ, പരിഹാസങ്ങളിലൂടെ കടന്നുപോയ ആളാണ് ദാവീദ്. ആ ദാവീദ് ദൈവസന്നിധിയിൽ നന്ദി പറയുക, താങ്ക്ഫുൾനെസ് ഇൻ റെലന്റ്ലെസ് ട്രയൽ, അനേക പരീക്ഷണം പ്രയാസം ഉണ്ടായപ്പോൾ അദ്ദേഹം നന്ദി പറയുക. ഈ 2 Samuel 22 18 സങ്കീർത്തനവും അതിന്റെ തുടക്കം ഒന്ന് എടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം ഇതാണ്. നിങ്ങളുടെ കഠിനമായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ ആശയം. നാളെ താങ്ക്സ് ഗിവിംഗ് ആയതുകൊണ്ട് എന്തിനൊക്കെ നന്ദി അർപ്പിക്കണം, ആരൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നന്ദി അർപ്പിച്ചു എന്നുള്ള ചില ആശയങ്ങൾ കാണുന്നു. അതിലാദ്യം കാണുന്നത് ദാവീദ് കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയപ്പോ അദ്ദേഹം ദൈവത്തിന് നന്ദി അർപ്പിച്ചു എന്നുള്ള കാര്യമാണ്. 26 സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങൾ അതിൽ നമ്മൾ വായിക്കുന്നു. 26 സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങളിൽ വായിക്കുന്നു. സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു എന്നുള്ളത് അച്ഛന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം അവര് എല്ലാ വിശുദ്ധ കുർബാനയിലും ഈ സങ്കീർത്തന വാക്യം ചൊല്ലുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ സങ്കീർത്തന വാക്യം ചൊല്ലുന്നുണ്ട്. പ്രത്യേകിച്ച് കൈ കഴുകുന്ന സമയത്ത് ഈ സങ്കീർത്തന വാക്യം അവരുടെ മനസ്സിൽ വരും. ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകും എന്ന് പറഞ്ഞാൽ കൈകളെ കഴുകുന്നതിന് മുമ്പ് ഞാൻ കുറ്റമില്ലാത്തവനാണെന്നുള്ള ബോധ്യം മനസ്സിൽ വേണം. അതുകൊണ്ട് ശുഭുക്കോന ചോദിക്കുന്നതിന് മുൻപായിട്ട് വരുന്ന സമയത്ത് കൈകൾ കഴുകുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും നിരപ്പാകലിന്റെ ശുശ്രൂഷയാണ്, കുറ്റമില്ലായ്മ. അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ആശയം ഇതാണ്, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണമുള്ള മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോ പാപവിമോചനം എന്നൊരു കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്നിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ തക്കവണ്ണം സാധിക്കണമെന്നുള്ളത് ഈ സങ്കീർത്തനം ഓർപ്പിക്കുകയാണ്. 69 സങ്കീർത്തനം 30 വാക്യത്തിൽ പറയുന്നു, ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. Psalm 69:30, ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. ഇവിടെ സ്തോത്രം എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്ന മിക്കവാറും വാക്കുകളെല്ലാം അത് നന്ദി അർപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് താങ്ക്സ് ഗിവിംഗ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ വാക്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. വലിയ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ പോകുമ്പോൾ പാപത്തിന് പരിഹാരം ഉണ്ടാകണം. ആ പാപബോധം നമുക്ക് മനസ്സിലുണ്ടാകണം. അതാണ് ദാവീദിന്റെ ഒരു പ്രത്യേകത പറയുന്നത്, സിൻസിയറിറ്റി ഇൻ കൺഫഷൻ ഉണ്ടായിരുന്നു. യഥാർത്ഥ മാനസാന്തരം അനുതാപം ഉണ്ടായിരുന്നു, സിൻസിയറിറ്റി ഇൻ കൺഫഷൻ. 2 Samuel 12:13 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദാവീദ് പാപം ചെയ്തതിന് ശേഷം നാഥാൻ അവനെ പാപബോധത്തെ പറ്റി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ആടുകൾ കൂടുതലുള്ള ധനവാൻ അകപ്പാടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാടിനെ പിടിച്ച് അറുത്തു, പിന്നെ പാവപ്പെട്ടവന്റെ കുഞ്ഞാടിനെ പിടിച്ച് അറുത്തു, എന്നിട്ട് അവന്റെ വീട്ടിൽ വന്നവന് വിരുന്ന് കൊടുത്തു എന്ന് പറയുന്ന ശബയുമായിട്ട് പാപം ചെയ്ത് കഴിഞ്ഞപ്പോ ദാവീദ് രാജാവായിട്ടിരിക്കുമ്പോ അവനെ ബോധ്യപ്പെടുത്താൻ റെക്കോർഡ് അങ്ങനെ കടന്നു. സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ആ സമയം ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ദാവീദിന് പാപബോധം ഉണ്ടായി. 2 Samuel 12:13 നമ്മൾ വായിക്കുന്നു. എടുത്തവരാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാവോ? 2 Samuel 12:13. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ദൈവസന്നിധിയിലെ സ്തോത്രം, നമ്മൾ അത് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പോവുകയാണ്. ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പോകുമ്പോഴും നമ്മൾ പറയുന്ന കാര്യം, ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകും, താങ്ക്സ് ഗിവിംഗ് സ്തോത്രമാകും. ആ സ്തോത്രം സമർപ്പിക്കണമെങ്കിൽ കുറ്റമില്ലായ്മയിൽ കഴുകണം. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, ഈ ബോധ്യം നമുക്കുണ്ടാകണം, ഈ ബോധ്യം ഉണ്ടാകണം. ഇവിടെ നന്ദി, സ്തോത്രയാഗം, നന്ദി, ദൈവത്തിന് നന്ദി എന്ന് പറയുന്നതിന് മുമ്പ് പാപബോധം ഉണ്ടാകണം. അതാണ് എന്റെ ഒന്നാമത്തെ പോയിന്റ്. എന്നെ ദാവീദിനെ നമ്മൾ മോഡലായിട്ട് എടുത്തതിന്റെ കാര്യം, പാപബോധത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടി അനുതാപത്തോടുകൂടി വന്നിട്ട് നന്ദി പറയണം. നാളെ താങ്ക്സ് ഗിവിംഗിന് വേണ്ടി പോകുമ്പോ എല്ലാരും പറയുന്ന കൂട്ടത്തിൽ ചുമ്മാ പെരിഫറലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നായി പറയുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. വെറുതെ പറയാം, ടർക്കി കഴിക്കാം, ഒരു ടർക്കിയെ കൂടെ നമ്മൾ മുഖാന്തരം കൊല്ലാം, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാം എന്നല്ലാതെ യാതൊരു കാര്യവുമില്ല. നമുക്ക് പാപബോധം ഉണ്ടാകണം, കുറ്റമില്ലായ്മയെ കൈകളെ കഴുകണം, എന്നിട്ട് ദൈവത്തിന് നന്ദി പറയണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അൻപത്തൊന്നാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ഈ പാപബോധം നമുക്കുണ്ടാകും. അൻപത്തൊന്നാം സങ്കീർത്തനമാണല്ലോ നാഥാന്റെ ആഹ്വാനം മൂലം എക്സോട്ടേഷൻ മൂലം ദാവീദിന് മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ ചൊല്ലുന്ന സങ്കീർത്തനമാണ് അൻപത്തൊന്നാം സങ്കീർത്തനം. അതിനകത്ത് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കുകയാണെന്നേ. 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു അല്ലേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. എന്നിട്ടാണ് 13-ാം വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയേണ്ടക്കവണ്ണം ഉപദേശിക്കുവാനുള്ള ബാധ്യത എനിക്കുണ്ട്. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയേണ്ടക്കവണ്ണം ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കും ഉണ്ട്. എപ്പോഴാണ് അതിക്രമക്കാരോട് വഴികളെ ഉപദേശിക്കേണ്ടത്? ദൈവമേ നിർമ്മല, അതിനു മുന്നിൽ ഉള്ള ഈ 10 വാക്യങ്ങൾ 13 വാക്യങ്ങൾ നമ്മുടെ 12 വാക്യങ്ങൾ ജീവിതത്തിൽ നിറവേറി കഴിഞ്ഞിട്ടാണ് അതിക്രമക്കാരോട് വഴികളെ ഉപദേശിക്കേണ്ടത്. പാപികളെ മനംതിരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. തീർച്ചയായിട്ടും ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ, പുരോഹിതന്മാരെന്നുള്ള നിലയിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. കർത്താവിന്റെ അനുകാരികൾ എന്നുള്ള നിലയിൽ പാപികളെ മനംതിരിപ്പിക്കണം. പക്ഷെ അതിനു മുമ്പേ സ്വയം പാപബോധം നമുക്കുണ്ടാവുകയും നമ്മള് ദൈവത്തിന്റെ നിർമ്മലമായ ഒരു ഹൃദയം നമ്മളിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ നമ്മളിൽ പുതുതാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ എന്ന് അപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിച്ച് രക്ഷയുടെ സന്തോഷം തിരികെ മേടിച്ച് മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ താങ്ങപ്പെട്ട് വേണം അതിക്രമക്കാരോട് വഴികളെ ഉപദേശിക്കാൻ. അപ്പൊ ദാവീദ് ഈ ട്രയൽസിലൂടെയും പ്രതിസന്ധിയിലൂടെ ഒക്കെ പോയി. നന്ദിയും സ്തോത്രവും സ്തോത്രയാഗവും വിശുദ്ധ കുർബാനയും ഒക്കെ അർപ്പിക്കുന്നതിന് മുമ്പേ, പാപികളെ ദൈവസന്നിധിയിലേക്ക് മനം തിരിപ്പിക്കുന്നതിന് മുമ്പേ സ്വയം അതിലേക്ക് മനം തിരിയുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. എന്നിട്ട് സ്തോത്രയാഗം, താങ്ക്സ് ഗീവിംഗ് എന്നുള്ള വിശുദ്ധ കുർബാനയും താങ്ക്സ് ഗീവിംഗ് ഡേയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഒന്നാമതായിട്ട് സൂചിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഹിസ്കിയാവിന്റെ കാര്യമാണ്. താങ്ക്സ്ഫുൾനെസ് ഇൻ റിവൈവൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഒരു പുതുക്കം ഉണ്ടാക്കുകയാണ് അദ്ദേഹം. ആദ്യം നമ്മൾ ഇതൊരു ഒരു സീക്വൻസ് ആയിട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകണം. മാനസാന്തരം ഉണ്ടാകുന്നു, മാനസാന്തരം ഉണ്ടായതിന് ശേഷം നമുക്ക് ഉണ്ടായേണ്ട അടുത്ത ഒരു കാര്യമായിട്ട് നമുക്ക് ഇതിനെടുക്കാം, റിവൈവൽ. ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞത് താങ്ക്സ്ഫുൾനെസ് ഇൻ റെലൻലെസ് ട്രയൽസ് ആയിരുന്നു. രണ്ടാമത്തെ താങ്ക്സ്ഫുൾനെസ് ഇൻ റിവൈവൽ. അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം 2 ക്രോണിക്കിൾസ് 31:2, 2 ദിനവൃത്താന്തം 31-ാം അധ്യായം 2-ാം വാക്യം. ഹിസ്കിയാവിനെ നമ്മൾ അതിനെ മോഡലായിട്ട് എടുക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയോടെ ഹിസ്കിയാവ് ഇരുന്നു. എന്താണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. അനന്തരം ഹിസ്കിയാവ് പുരോഹിതന്മാരുടെയും ലേവിയരുടെയും കൂറുകളെ കൂറുകൂറായി ഓരോരുത്തരെ അവനവന്റെ ശുശ്രൂഷ പ്രകാരം പുരോഹിതന്മാരെയും ലേവിയരെയും ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാനും യഹോവയുടെ പാളയത്തിന്റെ വാതിലുകൾ ശുശ്രൂഷിപ്പാനും സ്തോത്രം ചെയ്ത് വാഴ്ത്തുവാനും നിയമിച്ചു. ഈ സ്തോത്രം അർപ്പിക്കാൻ പ്രത്യേക നിയമനമുണ്ടായി. അത് ഈ ഹിസ്കിയാവ് ദൈവത്തിന്റെ സന്നിധിയിൽ, പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ലെന്ന് നമുക്ക് അറിയാവുന്നതാണ്, അദ്ദേഹം അശേര പ്രതിഷ്ഠകളെ എല്ലാം വെട്ടിക്കളഞ്ഞു, സ്തംഭ വിഗ്രഹങ്ങളെ തകർത്തു, എല്ലാ യഹൂദിയിലും ബെന്യാമീനിലും എഫ്രൈമിലും മനശ്ശേരിയിലുമുള്ള അശേര പ്രതിഷ്ഠകളെ വെട്ടി പൂജാവിരികളെയും ബലിപീഠങ്ങളെയും ഇടിച്ചു നശിപ്പിച്ചു കളഞ്ഞേച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ, അത് കൂറുകൂറായിട്ട്, അങ്ങനെയാ സഖരിയ പ്രവാചകൻ പിന്നെ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നതിന്റെ അടിസ്ഥാനം ഇതാ. ഹിസ്കിയാവ് ചെയ്ത കൂറുകൂറായിട്ട് തിരിച്ചതിന്റെ ആ മറ്റൊരു വിഷയമുണ്ട്, ഞാനത് പരാമർശിക്കേണ്ടി അങ്ങ് പോവുകയാണ് മുന്നോട്ട്. അതുകൊണ്ട് സ്തോത്രം ചെയ്ത് വാഴ്ത്താൻ തക്കുന്ന ഒരു നിയമനം ഇവിടെ ഉണ്ടാകും, ഒരു റിവൈവൽ ഇവിടെ നടത്തുകയാണ്. ആദ്യം ചെയ്തത് തെറ്റായ ദൈവാരാധനയും തെറ്റായ ചിന്താഗതികളെയും തെറ്റായ അനുഷ്ഠാനങ്ങളെയും തെറ്റായ പാപ സാഹചര്യങ്ങളെയും എല്ലാം നീക്കിക്കളഞ്ഞു, എന്നിട്ട് സ്തോത്രം ചെയ്യുവാൻ നിയമിച്ചു. അപ്പൊ സ്തോത്രം പറയുന്നതിന് മുമ്പേ ഈ റിവൈവൽ ഉണ്ടാകണമെന്നുള്ളതാ പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത് കണ്ട ദാവീദിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിൽ അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു. രണ്ടാമതായി ഹിസ്കിയാവ് ഹിസ്കിയാവ് ഇവിടെ ഒരു റിവൈവൽ ഉണ്ടാക്കുകയാണ്, ഒരു വലിയ മാറ്റം. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില അശേരാ പ്രതിഷ്ഠകളും വിഗ്രഹ സ്തംഭങ്ങളും ഒക്കെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റിയിട്ട് ദൈവാലയ ആരാധനയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നിങ്ങള് ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുകയും ചെയ്യണം. ദൈവത്തിന്റെ ആലയത്തിലേക്ക് വന്ന് ആരാധിക്കുന്നതിന്റെ പ്രാധാന്യം കൂടിയാണ് തിരിച്ചറിയണം. അത് ഒരു വാക്യം കൂടി ഞാൻ അടുത്തതായിട്ട് പരാമർശിക്കുന്നുണ്ട്, അതിനോട് ചേർന്ന് വരുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഇപ്പൊ പറഞ്ഞു പോകുന്നു. നിങ്ങൾക്കറിയാവല്ലോ രണ്ടടത്താണ് മൂറോൻ അഭിഷേകം നടക്കുന്നത്. വി ആർ ദ ടെമ്പിൾ ഓഫ് ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ നമ്പർ 3 വേഴ്സ് നമ്പർ 16 നമ്മൾ വായിക്കുന്നു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇൻഡ്വെല്ലിംഗ് ഇൻ യു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്നില്ല. ഒരു അതുകൊണ്ടൊരു പൈതലിനെ മാമോദിസ മൂറോനഭിഷേകം നടത്തും. പിന്നീട് ഈ മൂറോനഭിഷേകം നടത്തുന്നത് ദൈവത്തിന്റെ ആലയത്തിന്മേല കല്ലും മണ്ണും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സിമെന്റും കമ്പിയും ഇഷ്ടികയും കൊണ്ട് നടത്തിയ ഉണ്ടാക്കിയ ആലയത്തിന്മേല ഈ മൂറോനഭിഷേകം നടത്തുന്നത്. അതിന്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ ദൈവത്തിന്റെ ആലയം വേർതിരിക്കപ്പെടുക ദൈവത്തിന് വേണ്ടി. അപ്പൊ ദൈവാലയ ആരാധന അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആവാസം അതിലുണ്ടാവുകയാണ്. ഒരു വ്യക്തി ടെമ്പിൾ ഓഫ് ഗോഡ് എന്നുള്ളത് അത് ശരീരമാകാം, ദൈവത്തിന്റെ ആലയമാകാം, അവിടെ ദൈവം വസിക്കുന്നു. അത്ര പ്രാധാന്യം ഓർത്തഡോക്സ് ആരാധനയിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ, നിങ്ങളൊന്ന് തിരിച്ചറിയണം. അപ്പോ ദൈവത്തിന്റെ ആലയത്തിലുള്ള ആരാധനയിൽ തീർച്ചയായിട്ടും നമുക്ക് നന്ദി സ്തോത്രം അർപ്പിക്കാനായിട്ട് സാധിക്കണം. പക്ഷെ അതിനൊരു പുതുക്കം ഉണ്ടാകണം. മറ്റെല്ലാത്തിനെയും മാറ്റി സത്യദൈവ ആരാധനയിലേക്ക് കടന്നു വരാൻ തക്കണം സാധിക്കണം എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. അതിനോട് ചേർന്ന് മറ്റൊരു ആളിനെ നമ്മൾ എടുക്കുകയാണ്, ഫാക്ട്ഫുൾനെസ് ഇൻ റീ എസ്റ്റാബ്ലിഷ്മെന്റ്. എസ്രായുടെ പുസ്തകം 3:10-11 വാക്യങ്ങൾ. എസ്രായുടെ പുസ്തകത്തിൽ 3:10-11 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ആഫ്റ്റർ ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദി ജെറുസലേം ടെമ്പിൾ ആൻഡ് ദി ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി, certain Jews returned from Babylon with Ezra. നിങ്ങൾ സംഭവങ്ങൾ അറിയാം. അങ്ങനെ എസ്രായുടെ നേതൃത്വത്തിൽ അവര് കടന്നു വന്നിട്ട് പുതിയൊരു ദൈവാലയം അവിടെ പണിയുകയാണ്. അങ്ങനെ പുതിയൊരു ദൈവാലയത്തിന് അടിസ്ഥാനമിട്ടു. അതാണ് എസ്രായുടെ പുസ്തകം 3:10-13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? വായിച്ചേ. എസ്ര ചാപ്റ്റർ നമ്പർ 3 വേഴ്സ് നമ്പർ 10 ഓൺവേഴ്സ് പ്ലീസ്.
പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച് പുരോഹിതന്മാരെ കാഹളങ്ങളോടും അസാഫ്യരായ ലേവ്യരെ കൈത്താള താളങ്ങളോടും കൂടെ നിർത്തി. അവർ യഹോവയെ അവൻ അല്ലവൻ ഇസ്രായേലിനോട് അവന്റെ ദേഹത്തേക്കുള്ള എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഗാനപ്രതിഭാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം വിട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു.
ബാക്കി എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും ഇസ്രായേലിന്റെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറച്ചയായി തെരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോട് ഒച്ചത്തിൽ ആർത്തു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ദൈവത്തിന്റെ ആലയം നശിച്ചുപോയി, അത് തിരികെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ളവർ കണ്ണുനീരോടെ കരഞ്ഞു, കണ്ണുനീരോടെ കരഞ്ഞു. ഇത് നമ്മുടെ സഭാജീവിതവുമായിട്ടൊന്ന് ചേർത്ത് ചിന്തിക്കണം. തകർന്ന് തരിപ്പണമായി പോകുന്ന സഭാജീവിതം, അതിനൊരു റീ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇന്ന് പല മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, വേലി ചാടി പലരും കിടക്കുന്നു, സഭ നശിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ള റൂമിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ പ്രത്യാശ കൈവിടുന്നത് എസ്രായ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അത് പണിയപ്പെടുക തന്നെ ചെയ്യും. അത് പ്രത്യാശയോടെ ഇരിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ പലരും സന്തോഷത്തോടെ ഉച്ചത്തിലാർത്തു. അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചത് കൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. ഈ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തിരിച്ചറിയാൻ കഴിയാതെയിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓവർവേമിംഗ് ആകുന്ന ഒരു സമയമുണ്ട്. അപ്പൊ നമുക്ക് കണ്ണുനീരിന്റെയും പ്രയാസത്തിന്റെ ഒക്കെ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പക്ഷേ ദൈവത്തിൽ നന്ദിയോടെ ഒരു റീ എസ്റ്റാബ്ലിഷ്മെന്റ് ആവശ്യമാണ്, ഒരു പുതുക്കം ആവശ്യമായിട്ടുണ്ട്. അത് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ മാനസാന്തരത്തിൽ നിന്ന് ആരംഭിക്കണം, നമ്മുടെ റിവൈവലിൽ നിന്ന് ആരംഭിക്കണം. നമ്മുടെ കഠിനമായ പരീക്ഷകളുടെ നടുവിലൂടെ പോകുമ്പോഴും ദൈവത്തിന് തന്നെ നന്ദി അർപ്പിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഓഡി താങ്ക്സ് ഗിവിംഗ് ഡേ വളരെ 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 ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയും. കാരണം അനേക കഠിനമായ പരീക്ഷകളിലൂടെ അവിടെ നമുക്കൊരു പുതുക്കം ആവശ്യമുണ്ട്, ഒരു റീ എസ്റ്റാബ്ലിഷ്മെന്റ് ആവശ്യമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വെളിപ്പാടുകൾ നമുക്ക് നൽകും. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നാണ് താങ്ക്ഫുൾനെസ് ഇൻ റവലേഷൻ. ദാനിയേലിന്റെ പുസ്തകം 2:19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ദാനിയേൽ ചാപ്റ്റർ നമ്പർ 2:19 ഓൺവേർഡ്സ്. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. രാത്രി ദർശനം എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള സംസർഗം ദാനിയേലിന് എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യാമപ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോഴായിരിക്കണമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത് അവിടെ സ്തുതിയാ, സ്തോത്രമാ, താങ്ക്സ് ഗിവിങ്ങാ. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം എടുത്തത്. ദൈവത്തിന്റെ നാമം എന്നും എന്നേക്ക് സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. എന്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ചു. രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. താങ്ക്സ് ഗിവിങ് ആൻഡ് പ്രൈസിങ്. ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുക. അപ്പോ ഈ രാത്രി ദർശനം, ഞാൻ പറയുന്ന ആശയം, കണ്ണുനീരോടെ നമ്മുടെ പിതാക്കന്മാര് യാമപ്രാർത്ഥന നടത്തിയിരുന്നു. കണ്ണുനീരോടെ ദിവസങ്ങളിൽ യാമപ്രാർത്ഥന നടത്തിയിരുന്നു. താങ്ക്സ് ഗിവിങ്ങിലേക്ക് കടക്കുമ്പോഴേ ഈ യാമപ്രാർത്ഥന ഇല്ലാതെ താങ്ക്സ് ഗിവിങ്ങിന് പോകരുത്. 119-ാം സങ്കീർത്തനത്തിന്റെ 164-ാം വാക്യമാണ് ഇതിന്റെ അടിസ്ഥാനം, നമ്മുടെ യാമപ്രാർത്ഥനകളുടെ അടിസ്ഥാനം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം 7 പ്രാവശ്യം സ്തുതിക്കുന്നു. ദൈവവുമായുള്ള ഒരു ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ദാനിയേലിന്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. എത്ര പ്രതിസന്ധികളുടെ നടുവിലും യെരുശലേമിന് നേരെ മുഖം തിരിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പതിവ് ദാനിയേലിനുണ്ടായിരുന്നു. ദണ്ഡ നമസ്കാരം നടത്തുന്ന, യാമപ്രാർത്ഥന നടത്തുന്ന പതിവ് ദാനിയേലിനുണ്ടായിരുന്നു. 55-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ചു തരും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരു ദിവസത്തിലും കുമ്പിട്ട് നമസ്കരിച്ചൊരു മാതൃക നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ കണ്ണുനീരോട് ജാഗരിച്ചൊരു മാതൃക നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലങ്ങൾ പലയിടത്തും നമ്മൾ, ഞാനെപ്പോഴും പറയുന്ന ഒരു ആശയമുണ്ട്, ഒരു നമ്മളിലൊക്കെയുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യരുടെ എല്ലാം കൂടെ നന്മ, അത് പരിമല തിരുമേനിയായി ജനിച്ചു. ഞാൻ പറയുന്ന ആശയം നിങ്ങൾ ഒന്ന് വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കും. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ മുഴുവൻ പേരുടെയും നന്മ പരിമല തിരുമേനിയായിട്ട് ജനിച്ചു. ഇന്ന് ഓരോ ദിവസവും തിന്മ തുറന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ പത്രം തുറന്നാൽ നമ്മൾ ഓരോ ആശയങ്ങൾ കേൾക്കുമ്പോൾ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് സഭയുടെ പേരിലാണെങ്കിലും സാധാരണക്കാരുടെ പേരിലാണെങ്കിലും സെക്യുലർ ലൈഫിലാണെങ്കിലും തിന്മ ഇന്ന് വഷളന്മാരായി ദൈവത്തെ നിന്ദിച്ചുകൊണ്ടിരിക്കുക. അതല്ല, എന്റെയും നിങ്ങളുടെ ഉള്ളിലെ തിന്മ രൂപം പ്രാപിക്കുന്നതാ. ഞാൻ ആ ചെയ്യുന്നവരെ കുറ്റം പറയത്തില്ല, എന്റെയും നിങ്ങളുടെ ഉള്ളിലെ തിന്മ മനുഷ്യ രൂപമെടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ രീതിയിലൊന്ന് ചിന്തിച്ച്, 1 കൊരിന്ത്യർ 12:26 വായിക്കുന്നത്, ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു. ഈ വിശാലാർത്ഥത്തിൽ ഇതിനെ കാഴ്ചപ്പാടിനെ ലോകത്തെ മുഴുവൻ കാണാൻ, സഭയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ കാണാൻ സാധിക്കണം. 100 ആണ്ടുകൾ കൂടുമ്പോഴാണ് എന്റെ ഉള്ളിലെ നന്മ ഒരു പരിമല തിരുമേനിയായിട്ട് പുറത്തു വരുന്നത്. പക്ഷെ ഓരോ ദിവസവും 100 കണക്കിന് തിന്മകൾ, വ്യക്തികൾ എന്റെയും നിങ്ങളുടെയും തിന്മ രൂപം പ്രാപിച്ച് മനുഷ്യരായിട്ട് പുറത്തു വരുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് കാണാൻ സാധിക്കണം. അതുകൊണ്ട് കണ്ണുനീരോടെ ദൈവസന്നിധി ജാഗരിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. മുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകണം. അങ്ങനെ നമസ്കരിക്കുമ്പോൾ, അങ്ങനെ നമസ്കരിക്കുന്നവർക്ക് നന്ദിയില്ലാൻ അധികാരമുണ്ട്. ആ വെളിപ്പാടിൽ അതുണ്ടാകണമെങ്കിൽ കണ്ണുനീരോട് ജാഗരിക്കുന്നവരായിട്ട് തീരണം. വെളിപ്പാടുകളൊന്നും തീർന്നു പോയിട്ടൊന്നുമില്ല, എപ്പോഴും ഉണ്ട്. നിങ്ങളതൊന്ന് ട്യൂൺ ചെയ്തെടുത്താൽ മതി. പക്ഷെ അത് ട്യൂൺ ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രാർത്ഥിക്കാൻ സമയമില്ല, വേദോത്സവം വായിക്കാൻ സമയമില്ല, പാട്ട് പാടാൻ സമയമില്ല, അത് നഷ്ടപ്പെട്ടു പോകുക. മറ്റു പലതും ആ സമയം പിന്നെ ആഹരിച്ചു കളയുക, അപഹരിച്ചു കളയുക. അതുകൊണ്ട് അതിനെ തിരിച്ചു പിടിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദാനിയേലിന്റെ ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുന്നത് കുമ്പിട്ട് നമസ്കരിച്ചിട്ടാണ്. അതാണ് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ആശയം. അതുകൊണ്ട് ഈ റെവലേഷൻ ഇല്ല, താങ്ക്ഫുൾനെസ് ഇൻ റെവലേഷൻ. ആ വെളിപ്പാടുണ്ടാകണമെങ്കിൽ കണ്ണുനീരോടെ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കണം, എന്നിട്ട് നന്ദി ചൊല്ലാനായിട്ട് നമുക്ക് സാധിക്കും. ഞാനൊരു വാക്കുകളെ ചുരുക്കുകയാണ്. രണ്ട് ചെറിയ ആശയങ്ങൾ കൂടി കണ്ട് നമ്മുടെ ചിന്തകളെ അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2:38 വാക്യത്തിൽ താങ്ക്ഫുൾനെസ് ഫോർ ദ റെഡീമർ. ഹന്ന എന്ന പ്രവാചകിയെ നമ്മൾ കാണുക. ലൂക്കോസിന്റെ സുവിശേഷം 2:38 വാക്യത്തിൽ നമ്മൾ കാണുന്നു ഹന്ന എന്ന പ്രവാചകി യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് നന്ദി അർപ്പിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, വാക്യങ്ങൾ 36 മുതലുള്ള വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 36 ഓൺവേഴ്സ്. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു. രക്ഷകനെ കണ്ടപ്പോ ദൈവത്തെ സ്തുതിച്ചു. ഹന്ന എന്ന പ്രവാചകി അവളുടെ പ്രായം പറഞ്ഞേക്കുന്ന കണ്ടോ? കന്യാകാലത്തിൽ, കന്യാകാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 14 വയസ്സ് കൂട്ടിക്കുക. പിന്നെ ഭർത്താവിനോട് കൂടി 7 സംവത്സരം കഴിച്ചു എന്ന് പറഞ്ഞാൽ 84 സംവത്സരം വിധവ. 7 വർഷം കഴിഞ്ഞ ഭർത്താവ് മരിച്ചുപോയി, 21 വയസ്സിൽ അല്ലെ 20 വയസ്സിൽ മരിച്ചുപോയെങ്കിൽ പിന്നെ 84 വർഷം എന്ന് പറഞ്ഞാല് 104 വയസ്സായി. 105 104 അല്ലെ 100 വയസ്സിന് മേളിൽ ഉറപ്പായിട്ടും ഉണ്ട്. അത്രയും പ്രായമുള്ള ഒരു പ്രവാചകൻ ദൈവാലയത്തിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ഇതിന്റെ സാഹചര്യം കൂടെ ഒന്നറിയണം. എന്തുകൊണ്ടാണ് ഈ കന്യകമാര് ദേവാലയത്തിൽ വീണ്ടും വിട്ടുപിരിയാതെ ഇരിക്കുന്ന ഒരു പതിവ് യെരുശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യം ഇതാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്ന ഒരു പ്രവചനം കിടപ്പുണ്ട്. 7:14 എസ്തിയാ പ്രവചനം, 7:14. അപ്പോ ധാരാളം കന്യകമാര് ദേവാലയത്തിലേക്ക് വരുന്നുണ്ട്. ആരിലൂടെ മച്ചിയ ഉണ്ടാകുന്നത്? അങ്ങനെയാണ് നമുക്കറിയാവുന്ന പോലെ ഹന്നായും യോയാക്കീമും മറിയമ്മിനെ കൊണ്ടുപോയി ദൈവാലയത്തിൽ വെക്കുന്നത്. 15 പടികളാണ് ദൈവാലയത്തിലുള്ളത്. അതിലേറ്റവും താഴത്തെ പടിയിൽ തന്നെ മുരകുടി മാറിയ 3 വയസ്സ് പ്രായമുള്ള മറിയയെ കൊണ്ടിരുത്തിയപ്പോ അത് 15 പടികളും മേളിൽ കയറിയുന്ന അത് 15 പടികൾ എന്ന് പറയുന്നത് സങ്കീർത്തനത്തിന്റെ ആരോഹണ ഗീതങ്ങളാണ്. 120 മുതൽ 134 വരെയുള്ള ആരോഹണ ഗീതങ്ങൾ. അതിനകത്ത് നമ്മൾ വായിക്കുന്നത് സോങ് ഓഫ് അല്ലെങ്കിൽ ഓഡ് ഓഫ് അസെൻസ് എന്നാണ് വായിക്കുന്നത്. അങ്ങനെ 15 പടികൾ ദൈവാലയത്തിലുണ്ട്. ആരോഹണ ഗീതങ്ങൾ അവരോരോന്നും ചൊല്ലി അതിൽ നിന്ന് ചൊല്ലി മുകളിലോട്ട് കയറുന്നവരുണ്ട്. അതല്ലെങ്കിൽ അവരൊരു വലിയ ക്യാരവനായിട്ട് വരുന്ന സമയത്ത്, തീർത്ഥാടനമായിട്ട് വരുന്ന ദൈവാലയത്തിലേക്ക് വരുന്ന സമയത്ത് 3-4 ദിവസം യാത്രയുണ്ടല്ലോ. യേശുവിനെയായിട്ടും മാതാപിതാക്കൾ പോയത് അങ്ങനെയാണ്. അങ്ങനെ വന്ന സമയത്ത് അവർ ചൊല്ലുന്ന ആരോഹണ ഗീതങ്ങളാണ് ഈ 15 പടികൾ. ഈ മറിയ കുഞ്ഞായിരുന്നപ്പോ അതിനെ താഴെ നിർത്തിയപ്പോ തന്നെ ഈ 15 പടികളും അത് തന്നെത്താനെ മേളിലേക്ക് കയറി ദേവാലയത്തിലേക്ക് കയറിപ്പോയി എന്ന് ചരിത്രം സാക്ഷിക്കുക. അങ്ങനെ കന്യകയായിട്ടിരുന്നു. പക്ഷേ അവൾക്കും വിവാഹ നിശ്ചയം നടത്തുകയാണ്. പല കന്യകമാരിലൂടെയും മെസ്സിഹ ഉണ്ടാകുന്നില്ല എന്നുള്ള പ്രതീക്ഷയിൽ പുരോഹിതന്മാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന കാര്യം കന്നാ പ്രവാചക ദേവാലയത്തിൽ നിൽക്കുന്ന സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മളിത് വായിച്ചു പോകുമ്പോൾ പലപ്പോഴും ഈ സാഹചര്യം മനസ്സിലാക്കാതെ പോകുക. അങ്ങനെ മറിയയ്ക്കും ജോസഫിനെ വിവാഹ നിശ്ചയം ചെയ്യുകയാണ്. അത് പുരോഹിതന്മാര് തന്നെ താല്പര്യമെടുത്താ ചെയ്യുന്നത്. കാരണം ധാരാളം പേര് ദൈവാലയത്തിൽ വരുന്നുണ്ട്. അവരുടെ ഉത്തരവാദിത്വം പുരോഹിതന്മാർക്കാണ്. അവരെ കന്യാകാലത്തിന് ശേഷം അവിടെ നിർത്തത്തില്ല. അതുവരെ അവരിൽ നിന്ന് പുറപ്പെട്ടില്ലെങ്കിൽ വിവാഹം ചെയ്തായിരിക്കും. അങ്ങനെയുള്ള ഒരു പതിവുണ്ട് കേട്ടോ. ആ സാഹചര്യം കൂടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കന്നാ പ്രവാചകി നമ്മുടെ വിഷയം അതല്ല. കന്നാ പ്രവാചകി ദൈവ രക്ഷകനെ കണ്ടപ്പം ദൈവത്തിന് നന്ദി അർപ്പിച്ചു. താങ്ക്ഫുൾനെസ് ഫോർ ദ റെഡീമർ. ഈ ഒരു രക്ഷ നമുക്കുണ്ട്. ഈ രക്ഷ എവിടെ നിന്നാ ഉണ്ടാകേണ്ടത്? ശിക്ഷയിൽ നിന്നും, നിന്ദകളിൽ നിന്നും, പിന്നെ അപഹാസ്യങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, ഇന്ന് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും ഉള്ള ഒരു രക്ഷയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ രക്ഷ ഉണ്ടാകുമ്പോൾ നന്ദി അർപ്പിക്കാനായിട്ട് സാധിക്കണം. താങ്ക്ഫുൾനെസ് ഫോർ ദ റെഡീമർ. ആ രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിലൂടെ പരിപൂർണ രക്ഷ. യേശു ക്രിസ്തുവിലൂടെ തിരിഞ്ഞ് യഥാർത്ഥ താങ്ക്സ് ഗിവിംഗ് ഡേ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഉറപ്പിക്കാം. അവസാനമായിട്ട് നമ്മൾ കാണുന്നു താങ്ക്ഫുൾനെസ് ഫോർ ദ റീസ്റ്റോറേഷൻ. ലൂക്കസിന്റെ സുവിശേഷം 17:15 15-16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. സെയിൻ ലൂക്ക് ചാപ്റ്റർ നമ്പർ 17:15-16. അവിടെ നമുക്കറിയാം 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി. സമരിയയുടെയും ഗലീലയുടെ ഇടയിൽ കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്തു. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. യേശു നായക ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു വന്നപ്പോ 10 പേരെ സൗഖ്യമാക്കി. പക്ഷേ അതിനകത്ത് യഹൂദന്മാരും ദൈവത്തെ അറിയാവുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുത്തം മാത്രം തിരിച്ചു വന്ന് യഥാർത്ഥ താങ്ക്സ് ഗിവിങ് അവതരിപ്പിച്ചു ദൈവസന്നിധി. അതാണ് നമ്മൾ വായിക്കുന്നത്. അയാൾ ഒരു സമരിയനായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി അർപ്പിക്കാൻ ഒരു റിസ്റ്റോറേഷൻ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായില്ലേ? ദൈവം എത്രയോ ഇടങ്ങളിൽ നിന്ന് നമ്മളെ റിസ്റ്റോർ ചെയ്തു. ഇന്ന് നമ്മക്കൊണ്ടെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന ഹുങ്ക്, നമ്മുടെ അസുഖം മാറി, നമ്മുടെ കണ്ണുനീര് മാറി, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പിന്നെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകി. ഇന്ന് എനിക്കുണ്ട് ഞാൻ ഏതാണ്ടൊക്കെയാണെന്ന് പറയുന്ന ഹുങ്കില്ലേ, ആ ഹുങ്കിന്റെ അടിസ്ഥാനം ദൈവം നൽകിയ നന്മകളാണെന്ന് മറന്നുപോകരുത്. ഈ ഹുങ്ക് ഉണ്ടാകരുത്. ഒന്നാമത്തെ കാര്യം, ദൈവം നൽകിയ ദാനമാണെന്ന് വരുമ്പോൾ ഹുങ്കും അഹങ്കാരം ഒക്കെ മാറിക്കോളും. ദൈവം നൽകിയതല്ലാതെ എന്നതാണ് നമുക്കുള്ളത്? നമുക്ക് അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് വിടാൻ പറ്റുമെന്ന് പോലും അറിയാൻ മേലാത്ത ആൾക്കാരാണ്. അപ്പം നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ദൈവം റിസ്റ്റോർ ചെയ്യുമ്പം നന്ദി ചൊല്ലാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം വരികയാണ്. അതുകൊണ്ട് ദാവീദിനെ നമ്മൾ കണ്ടു, താങ്ക്ഫുൾനെസ് ഇൻ റെലന്റ്ലെസ് ട്രയൽസ്. യെഹ്സ്യാവിനെ കണ്ടു, താങ്ക്ഫുൾനെസ് ഇൻ റിവൈവൽ. ദാനിയലിനെ കണ്ടു, താങ്ക്ഫുൾനെസ് ഇൻ റെവലേഷൻ. എസ്രായെ കണ്ടു, താങ്ക്ഫുൾനെസ് ഇൻ റീ എസ്റ്റാബ്ലിഷ്മെന്റ്. അന്നായെ കണ്ടു, താങ്ക്ഫുൾനെസ് ഫോർ ദ റെഡീമർ. ശമരിയാക്കാരൻ കുഷ്ഠരോഗി, സൗഖ്യമായ കുഷ്ഠരോഗിയെ കണ്ടു, താങ്ക്ഫുൾനെസ് ഫോർ ദ റീസ്റ്റോറേഷൻ. ഈ ഒരു ചിന്തയിൽ യഥാർത്ഥ നന്ദി ദൈവത്തിനതിൽ എപ്പോഴും അർപ്പിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്നതിന് വൃത്താന്തം 29:13 വായിച്ച് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. And now we thank you, our God, and praise your glorious name. Amen.
വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത ഈ പ്രഭാതം ദൈവം നമുക്കൊരുക്കി. വേദപുസ്തകത്തിലെ സമുന്നതരായ ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവര് ദൈവമുമ്പാകെ പ്രകടിപ്പിച്ച ആ നന്ദിപൂർവമായ ജീവിത അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അനിവാര്യത ശ്രദ്ധേയമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്ന പ്രിയപ്പെട്ട അച്ഛനുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അമ്പൂത്തിൽ ഓർപ്പിച്ചതുപോലെ നന്ദിയുള്ളവരാകുക എന്ന് പറഞ്ഞത് ഒരു ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്. ആ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ താല്പര്യങ്ങളാണ് ആ ഒരു നന്ദി പ്രകടനങ്ങളിലേക്ക് പലപ്പോഴും നമ്മളെ ഇടയാക്കിത്തെടുക്കുന്നത്. നന്ദി ഉള്ള ജീവിതം തന്നെയാണ് നമ്മൾ എളിമയിലേക്കും താഴ്മയിലേക്കും വിശുദ്ധിയിലേക്കും വീണ്ടും നന്മയുടെ പടവുകൾ ഉയരത്തക്കൊണ്ടുള്ള തലങ്ങളിലേക്ക് നമുക്ക് വാതായനമായി തീരുന്നത്. പ്രിയപ്പെട്ട അച്ഛനിൽ നിന്നും വളരെ അനുഗ്രഹീതമായ ഒരു പ്രത്യേകിച്ച് താങ്ക്സ് ഗിവിങ്ങിനോട് അനുബന്ധിച്ചുള്ള ഈ ദിനങ്ങളിൽ പാൽപ്പെടുന്നതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. ഒപ്പം അച്ഛനോട് സ്നേഹവും ഈ പ്രാർത്ഥനാ കൂട്ടാണ് പേരിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു ചെറിയ ഗീതത്തിന്റെ 2 ഈരടി പാടി ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കുന്നതായിരിക്കും.
എല്ലാവർക്കും അറിയാവുന്ന സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമായിരായിരവായി അനവധിയായി സ്തോത്രം നാഥ
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് അലൻ, ഗീവർഗീസ്, തോമസ് ഉമ്മൻ, ഫാദർ തോമസ് ഉമ്മൻ, കുഞ്ഞമ്മ ലിസ്, ലില്ലിക്കുട്ടി ജോൺ, ഗീതായ, ഷൈജ, ഷിബോയ് ആൻഡ് ഷൈൻ, വിനീത അലക്സാന്തർ, അബിൻ ഏഞ്ചല, ആമൻ ചെറിയാൻ, സുജ, മറിയ, ജസലേലിയാസ്, സോജൻ, ഏലിയാമ്മ, ഓമന ചാണ്ടി, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലെ പേരുകൾ ഓർക്കാനുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനും ആശ്വാസത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓമന ചാണ്ടിന്റെ പേര് പറയാനുണ്ടോ?
ഇല്ല,
പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായി പ്രഭാതം വീണ്ടും ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അവിടെ ഉണ്ടായിരുന്നുള്ള പരിപൂർണോടെ ഞങ്ങൾ സൂക്ഷിക്കുന്നു. ഞങ്ങൾ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇറക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഈ കൂട്ടായ്മയിൽ ലഭിക്കുന്ന നൽവരങ്ങളെ സ്വീകരിക്കത്തക്കുള്ള യോഗ്യത ഒന്നും ഞങ്ങളിലെ ചെയ്യുന്നു. ആ യോഗ്യതയില്ലായ്മയെ പറ്റിയുള്ള ബോധമാണ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുന്നതെന്നുള്ള ഒരു ചിന്ത. അത് ഞങ്ങൾ എളിമയിൽ കൂടിയും താഴ്മയിൽ കൂടിയും വിനയത്തിൽ കൂടിയൊക്കെ അങ്ങേ സമീപിക്കത്തക്കോണ്ടുള്ള ഒരു തലങ്ങളിലേക്ക് ഞങ്ങളെ വളർത്തണമേ. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാകണം, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ലഭ്യമായതല്ല ഞങ്ങളുടെ മിടുക്ക് കൊണ്ടോ ശ്രമം കൊണ്ടോ അല്ല, നിങ്ങളുടെ കരുണ കൊണ്ടുണ്ടായ ദാനമാണെന്നുള്ള തിരിച്ചറിവ്, അത് സ്നേഹമായി, ആ സ്നേഹം ഒരാരാധനയെ സമർപ്പണമായി ഞങ്ങൾ തന്നെ രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമേ. നിങ്ങൾ കുറവുള്ളവരാണെങ്കിലും ഞങ്ങളുടെ അതരങ്ങളിൽ വരുന്ന സ്നേഹത്തിന്റെ ആരാധനയെ അവിടുന്ന് സ്വീകരിക്കണമേ. ആരാധിക്കുന്ന സ്നേഹത്തോടെയായി തീരുവാൻ, നന്ദിയുള്ള ഹൃദയത്തോടായി തീരുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പുതുക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന അനേക ആളുകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ജീവിതത്തിലെ വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ ദൈവം ചെയ്ത ഒരു നന്മകളെ വിസ്മരിച്ചു കളയാതെ, വേദനയാണെങ്കിലും രോഗമാണെങ്കിലും അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തുവാനും ആ ആരാധനയിൽ കൂടി, ആ മഹത്വവൽക്കരണത്തിൽ കൂടി ഞങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ മറന്ന് കുറെ കൂടെ ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ ആത്മീക ഊർജമുള്ളവരായി രൂപാന്തരപ്പെടുവാൻ ഇതിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ നിലവിളിക്കുമ്പോൾ എന്റെ സമീപം തന്റെ ബലം ഉൾമുഖങ്ങളിൽ എന്നെ താങ്ങുന്ന എന്റെ അപ്പൻ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം, ഏത് പ്രതിബന്ധങ്ങൾ അതിജീവിക്കാൻ തക്കോണം ഞങ്ങളവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടുത്തെ കരങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും അവിടുന്ന് ആശ്വാസവും ധൈര്യവും നൽകണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് വഴിതെറ്റി പോകുന്ന ഒരു തലമുറയായി അസംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരണമേ. സമർപ്പണമോ നന്ദിയുള്ള ഹൃദയങ്ങളോ ഒക്കെ അറ്റുപോയിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവം നല്ല സാക്ഷികളായി തിരിച്ചറിവുള്ള തലമുറകളായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവൻ നയിക്കുന്ന മാതാപിതാക്കളെ, ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെ രൂപ സമർപ്പിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തിരുവചനത്തിൽ കേട്ടതുപോലെ അവിടെ ഇവിടെയൊക്കെ സഭയുടെ ശക്തി ചോർന്നു പോകത്തക്കവണ്ണം പിശാചി പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ പാടുന്നത് പോലെ സഭയുടെ ശക്തിയെ ബലവത്താക്കുവാൻ തക്കവണ്ണം പാതാള ഗോപുരങ്ങൾ അത് ജയിക്കുകയില്ല എന്ന് അവിടുന്ന് കൽപ്പിച്ച പ്രകാരം ദൈവമേ, ജാതികളുടെ മുമ്പിൽ നിന്നാപാത്രമാവാതെ അവിടുന്ന് ഈ സഭയെ പരിപാലിക്കണമേ. മലമേൽ ശോഭിക്കുന്ന പ്രകാശമുള്ള വിളക്കായി എന്നും തേജസ്സോടെ നിലനിൽക്കാൻ തക്കവണ്ണം ഈ സഭയെ അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നയിക്കുന്ന ബാബാതിരുമേനിക്കും മിത്രപുരുത്തമാർക്കും ഒക്കെ അതിനുള്ള ഊർജവും ആത്മീയ നൽവരങ്ങളും കൊടുക്കണമേ. തന്റെ ദിശാബോധമുള്ളവരായി ശുശ്രൂഷിപ്പാൻ സഹായിക്കണമേ. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിൽ സംബന്ധിക്കുകയും നേർത്ത് നൽകുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന ധ്യാനത്തിന് ദിവസം കൊടുത്ത പ്രിയപ്പെട്ട അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അനേകരെ അങ്ങയുടെ മുമ്പാകെ നയിക്കുന്ന ആത്മീയ നിലവരമുള്ള പട്ടണക്കാരനെ കൂടുതൽ ശോഭിപ്പന്തൊക്കെ ഓണം അവിടുത്തെ സ്പർശനം നിന്റെ മകനുണ്ടാകണമേ. കുടുംബത്തെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഇടവക ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രാജ്യം മുഴുവൻ താങ്ക്സ്ഗിവിംഗ് ആഘോഷിക്കുമ്പോൾ അത് ചില ഭക്ഷണങ്ങളിലോ കച്ചവടങ്ങളിലോ അല്ല, ഞങ്ങൾ വചനത്തിൽ കേട്ടതുപോലെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങയോടുള്ള സമർപ്പണമായി വരുവാൻ, ആ സമർപ്പണം ഒരു ശോഭയുള്ള കൂട്ടായ്മയായി ഈ രാജ്യവും ലോകം മുഴുവൻ വളരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ലോകത്തിൽ ഈ രാജ്യത്ത് ജീവിച്ച് മാതൃകാപരമായി വാങ്ങിപ്പോയ സകലരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ വേറെ പിരിഞ്ഞുപോയ സകല മാതാപിതാക്കളെ, സഹോദരങ്ങളെ സമയത്ത് ഓർക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നോ നാൾ സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ചും നാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടുകൂടിയും താങ്ക്സ്ഗിവിംഗ് ആഘോഷിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഈ രാജ്യത്തോടുകൂടിയും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരോടെയും ഇപ്പോഴും എപ്പോഴും എന്നെ
കൊണ്ടായിരിക്കുമാറിയിക്കുന്നുമാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പാർട്ടികൾ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് ധന്യവാദം ചിന്ത പകർന്നു വന്ന പ്രിയപ്പെട്ട പി സി ഓറോച്ചൻ, പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ ഭാഗമാകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച് ജോളിയാൻ്റ് അതുപോലെ അളപ്പറ്റ പരമാവധി എല്ലാവരോടും അല്പമാനസികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും കൃത്യമായ താങ്ക്സ് ഗിവിൻ്റെ ആശംസകളെ വീണ്ടും അറിയിച്ചുകൊണ്ട് നമുക്ക് വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.